بسم الله الرحمن الرحيم.
الذين كانت أعينهم في غطاء عن ذكري وكانوا لا يستطيعون سمعا.
എന്റെ സന്ദേശത്തിന്റെ മുമ്പിൽ ആരുടെ കണ്ണുകൾക്ക് മൂടി വീണു പോകുകയും അത് കേട്ട് ഗ്രഹിക്കാൻ ആർക്ക് സാധിക്കാതാവുകയും ചെയ്തിരുന്നുവോ അവരത്രേ ആ അവിശ്വാസികൾ. എനിക്ക് പുറമെ എന്റെ ദാസന്മാരെ രക്ഷാകർത്താക്കളായി സ്വീകരിക്കാമെന്ന് അവിശ്വാസികൾ വിചാരിക്കുകയാണോ? തീർച്ചയായും അവിശ്വാസികൾക്ക് സൽക്കാരം നൽകുവാനായി നാം നരകത്തെ ഒരുക്കിവച്ചിരിക്കുന്നു. നബിയെ പറയുക, കർമ്മങ്ങൾ ഏറ്റവും നഷ്ടകരമായി തീർന്നവരെ സംബന്ധിച്ച് നാം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഐഹിക ജീവിതത്തിലെ തങ്ങളുടെ പ്രയത്നം പിഴച്ചുപോയവരത്രേ അവർ. അവർ വിചാരിക്കുന്നതാകട്ടെ തങ്ങൾ നല്ല പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ്.
നമ്മൾ ബുലൂഗുൽ മറാമിൽ സിഫത്തു സല നമസ്കാരത്തിന്റെ രൂപവും രീതിയും വിശദീകരിക്കുന്ന അധ്യായമാണ് വിശദീകരിക്കുന്നത്. അതിൽ കുറെ ഹദീസുകൾ കഴിഞ്ഞ് ഇനി റുക്കൂ അതേപോലെ സുജൂദ് അതിൽ അതിന്റെ കൈഫിയത്ത് അതേപോലെ അതിൽ ചൊല്ലേണ്ട ദിക്റുകൾ അത് വിശദീകരിക്കുന്ന ഏതാനും ഹദീസുകളാണ്. ഒന്നാമത്തെ ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൽ നിന്നുള്ള ഹദീസ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൽ നിന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. عن عبد الله بن عباس رضي الله تعالى عنهما قال قال رسول الله صلى الله عليه وسلم الا واني نهيت ان اقرا القران راكعا او ساجدا فاما الركوع فعظموا فيه الرب واما السجود فاجتهدوا في الدعاء فقمن ان يستجاب لكم رواه مسلم. عبد الله بن عباس رضي الله عنهما يلنيذن ഇബ്നു അബ്ബാസിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറയുന്ന അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അല അറിയുക, അല എന്ന് പറഞ്ഞാൽ അറിയുക, വഇന്നി നുഹീത്ത് അല എന്നുള്ളത് അദാത്തുൽ ഇൻതിബാഹ് എന്ന് പറയാം, ആളുകളുടെ ശ്രദ്ധ ക്ഷണിക്കാനുള്ള ഒരു അറബിയിലെ ഒരു അവ്യയാണത് അറബി ഭാഷ. അല വഇന്നി നുഹീത്ത്, തീർച്ചയായും ഞാൻ വിരോധിക്കപ്പെട്ടിരിക്കുന്നു. വഇന്നി നുഹീത്ത് അൻ അഖ്റ അൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുന്നത്, ഖുർആൻ പാരായണം ചെയ്യുന്നത്, ഞാൻ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഞാൻ വിരോധിക്കപ്പെട്ടിരിക്കുന്നു. റാക്കിഅൻ ഔസാജിദൻ, റാക്കിഅൻ റുകൂ ചെയ്യുന്ന അവസ്ഥയിലും ഔസാജിദൻ അല്ലെങ്കിൽ സുജൂദ് ചെയ്യുന്ന അവസ്ഥയിലും, ഞാൻ റുകൂയിലായിരിക്കെ അല്ലെങ്കിൽ സുജൂദിലായിരിക്കെ, റുകൂ ചെയ്യുന്നവനായിരിക്കെ സുജൂദ് ചെയ്യുന്നവനായിരിക്കെ ഖുർആൻ പാരായണം ചെയ്യുന്നതിനെ തൊട്ട് ഞാൻ വിരോധിക്കപ്പെട്ടിരിക്കുന്നു. ഫഅമ്മർ റുകൂഉ, എന്നാൽ റുകൂഉ, ഫഅദ്ദിമു ഫീഹി റബ്, അതിൽ നിങ്ങൾ അള്ളാഹുവിന്റെ തഅദീം മഹത്വമാണ് പ്രഖ്യാപിക്കേണ്ടത്. ഫഅദ്ദിമു ഫീഹി ഫിർ റുകൂഉ, റുകൂഉയിൽ നിങ്ങൾ അദ്ദിമു മഹത്വപ്പെടുത്തുക റബ്ബ് റബ്ബിനെ. വഅമ്മ സുജൂദ്, എന്നാൽ സുജൂദ്, ഫജ്തഹിദു ഫി ദുആ, സുജൂദിൽ നിങ്ങൾ ഇജ്തഹിദു, ഇജ്തഹിദു അത്യുത്സാഹം കാണിക്കുക, ഫി ദുആ ദുആ ചെയ്യുന്നതിൽ. വഅമ്മ സുജൂദ്, എന്നാൽ സുജൂദ്, ഫജ്തഹിദു ഫി ദുആ, ദുആയിൽ നിങ്ങൾ അത്യുത്സാഹം കാണിക്കുക. ഫഖമീനുൻ അൻ യുസ്തജാബ ലക്കും, ഫഖമീനുൻ അൻ യുസ്തജാബ ലക്കും, കാരണം നിങ്ങൾക്ക് ഉത്തരം നൽകപ്പെടുവാൻ അർഹമാകുന്നു പ്രസ്തുത ദുആ. ഫഖമീനുൻ, ഖമീനുൻ എന്നാൽ ഫജദീറുൻ, അർത്ഥം അർഹമാണ്. ഐ യുസ്തജാബ ലക്കും, നിങ്ങൾക്ക് ഉത്തരം നൽകപ്പെടുവാൻ, അപ്പൊ ഉത്തരം നൽകപ്പെടാൻ അർഹമായ ദുആയാകുന്നു സുജൂദിലെ ദുആ. അതുകൊണ്ട് ഫജ്തഹിദു ഫിദ്ദുആ, ദുആയിൽ നിങ്ങൾ അത്യുത്സാഹം കാണിക്കുക. ഇവിടെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇബ്നു അബ്ബാസ് പറയാണ്, അലാ വ ഇന്നി നുഹീതു അൻ അഖ്റാഅൽ ഖുർആൻ, ഞാൻ ഖുർആൻ പാരായണം ചെയ്യുന്നത് വിരോധിക്കപ്പെട്ടിരിക്കുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ഞാൻ വിരോധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ആരെ വിരോധിച്ചത്? അള്ളാഹു. അള്ളാഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റുക്കൂഇലായിരിക്കെ ഖുർആൻ ഓതുന്നത്, അതേപോലെ സുജൂദിലായിരിക്കെ ഖുർആൻ ഓതുന്നത് വിരോധിച്ചിരിക്കുന്നു എന്നാണ്. അപ്പൊ റുക്കൂഇൽ എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, ഖുർആൻ ഓതാൻ പാടില്ല. സുജൂദിലും ഖുർആൻ ഓതാൻ പാടുള്ളതല്ല. അപ്പൊ പിന്നെ ചോദ്യം, അപ്പൊ പിന്നെ റുക്കൂഇൽ എന്താ, സുജൂദിൽ എന്താ? അതാണ് പറയുന്നത്, ഫഅമ്മ റുക്കൂഉ ഫഅദ്ദിമു ഫീഹി റബ്, റുക്കൂഇൽ നിങ്ങൾ അള്ളാഹുവിന്റെ തഅദീം മഹത്വം വാഴ്ത്തുക. വഅമ്മ സുജൂദ് സുജൂദ് ഫജ്തഹിദു ഫിദ്ദുആ, ദുആയിൽ നിങ്ങൾ അത്യുത്സാഹം കാണിക്കുക. ഫഖമിനുൻ അൻ യസ്തജാബ ലക്കും, കാരണം സുജൂദിൽ നിർവഹിക്കുന്ന ദുആ അതിന് ഉത്തരം നൽകപ്പെടാൻ ഏറ്റവും അർഹപ്പെട്ട ദുആയാകുന്നു. ഖമീനുൻ എന്നാണ് അപ്പൊ ജദീറുൻ ഹഖീഖുൻ. റവാഹു മുസ്ലിം, ഈ ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പൊ സുജൂദിൽ ദുആ വർദ്ധിപ്പിക്കാൻ പറഞ്ഞു. കാരണം എന്താ, ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഖ്റബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദ്, റബ്ബിനോട് ഏറ്റവും അടുത്തൊരു ദാസൻ വർദ്ധിക്കുന്നത് അവൻ സുജൂദിലായിരിക്കുമ്പോഴാണ്. അപ്പൊ സുജൂദിൽ നമ്മളോട് ദുആയെ വർദ്ധിപ്പിക്കാൻ പറഞ്ഞ് ആ ദുആക്ക് ജവാബ് ലഭിക്കാൻ ഏറ്റവും അർഹപ്പെട്ട ദുആയാണ് എന്ന് പറഞ്ഞു. ഇതിൽ നമ്മൾക്കൊരു ഇത് മനസ്സിലാക്കാനുള്ളത്, ഇപ്പൊ ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം, മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ഖിറാഅത്തുൽ ഖുർആൻ അതുകൊണ്ട് ഉദ്ദേശം ഖിറാൻ, പിന്നെ അദ്-ദിക്ർ, പിന്നെ അദ്-ദുആ, ഇത് മൂന്ന് ശ്രേഷ്ഠ കർമ്മങ്ങളാണ്. ഖുർആൻ പാരായണവും ദിക്റും ദുആയും ശ്രേഷ്ഠ കർമ്മങ്ങളാണ്. ഏറ്റവും ഉത്കൃഷ്ടം ഏതാണ് ഇതില്? ഖുർആൻ പാരായണം, കാരണം അള്ളാഹുവിന്റെ കലാമാണ്, അത് പാരായണം ചെയ്യൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ് ദിക്റുകളെക്കാൾ. മനസ്സിലല്ലേ? രണ്ടാം സ്ഥാനം ദിക്റിനാണ്, മൂന്നാം സ്ഥാനം ദുആക്കാണ്. കർമ്മങ്ങളുടെ ദർജ നോക്കുകയാണെങ്കിൽ ദുആയേക്കാൾ ദിക്റിനാണ് മഹത്വം, ദിക്റിനേക്കാൾ മഹത്വം ഖുർആൻ പാരായണത്തിനാണ്. അപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാണ്? ഖുർആൻ പാരായണമാണ്. പക്ഷേ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ് എങ്കിലും അതെവിടെ പാടില്ല? റുക്കൂഇൽ പാടില്ല, സുജൂദിലും പാടുള്ളതല്ല. താരതമ്യേന പിന്നെ ഫാദിൽ അഫ്ദൽ മഫ്ദൂൽ എന്ന് പറയും, ഫാദിൽ മഫ്ദൂൽ, ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ശ്രേഷ്ഠത താരതമ്യേന കുറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെയാണോ ഷറാക്കിയത്, എന്താണോ ഷറാക്കിയത്, അതേപടി നിർവഹിക്കാണ് വേണ്ടത്. നമ്മളുടെ ബുദ്ധിക്കനുസരിച്ചല്ല. ഏറ്റവും ഉത്തമം ഖുർആൻ പാരായണല്ലേ എന്നിട്ട് അത് റുക്കൂഇൽ ചെയ്യാൻ പാടുള്ളതല്ല, അത് സുജൂദിലും ചെയ്യാൻ പാടുള്ളതല്ല. അള്ളാഹു എന്താണോ ഷറാക്കിയത്, എവിടെയാണോ ഷറാക്കിയത്, ആ രീതിയിലാണ് നിർവഹിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നെ റുക്കൂഇൽ അദ്ദിമു ഫീഹി റബ്, സുജൂദിൽ ദുആയിൽ ഇജ്തിഹാദ് നടത്താൻ പറഞ്ഞു, അത്യുത്സാഹം കാണിക്കാൻ പറഞ്ഞു. കാരണം സുജൂദിലെ ദുആ അത് അള്ളാഹുങ്കൽ സ്വീകരിക്കപ്പെടുന്ന ദുആയാണ്. സുജൂദിലും റുക്കൂഇലും വേറെയും ദിക്റുകളുണ്ട്. ഇപ്പൊ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിൽ പിന്നെ ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അളീം എന്ന ആയത്ത് ഇറങ്ങി. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അളീം എന്ന ആയത്ത് ഇറങ്ങി. എവിടെയാണ് ആയത്ത്? ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അളീം, ആ സൂറത്തുൽ വാഖിഅന്റെ അവസാനം. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അളീം എന്ന ആയത്ത് ഇറങ്ങിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇജ്അലുഹ ഫി റുക്ഊഇക്കും, അത് നിങ്ങൾ നിങ്ങളുടെ റുക്ഊഇലാക്കുക. അപ്പൊ സുബ്ഹാൻ റബ്ബിയൽ അദീം എന്ന് റുക്കൂഇൽ ചെല്ലാൻ പറഞ്ഞു. സുബ്ഹാൻ റബ്ബിയൽ അദീം, അതാണ് ഫഅദീമു ഫീഹി റബ്ബ്. പിന്നെ ഉഖബയിൽ നിന്ന് തന്നെയുള്ള മറ്റേ ഹദീസിൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ ആല എന്ന ആയത്തിറങ്ങി. സബ്ബിഹിസ്മ റബ്ബിക്കൽ ആല, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇജ്അലു ഹഫി സുജൂദിക്കും, അത് നിങ്ങൾ നിങ്ങളുടെ സുജൂദിലാക്കുക എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് സുജൂദിൽ എന്ത് ചെയ്യുന്നത്? സുബ്ഹാൻ റബ്ബിയൽ ആല എന്ന് ദുആ ചെയ്യുന്നത്. സുബ്ഹാൻ റബ്ബിയൽ ആല എന്ന് ദുആ ചെയ്യുന്നത്. അപ്പൊ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു സുബ്ഹാൻ റബ്ബിയൽ ആല സുജൂദിൽ ചെല്ലാൻ, അതേപോലെ സുബ്ഹാൻ റബ്ബിയൽ അദീം എന്നുള്ളത് റുക്കൂഇൽ ചെല്ലുവാൻ. വേറെയും ധാരാളം ദുആകളുണ്ട് പിന്നെ റുക്കൂഇലും സുജൂദിനും ചെല്ലുവാൻ. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഖുർആൻ ഓതുന്നതിനെ വിരോധിച്ചു. എന്നിട്ട് ഇവിടത്തെ അദീമാണ് റുക്കൂഇൽ, അതേപോലെ തന്നെ സുജൂദിൽ ദുആ അതിൽ അത്യുത്സാഹം കാണിക്കാൻ വേണ്ടിയിട്ട് പറയുകയും ചെയ്തു. ഇനി രണ്ടാമത്തെ ഹദീസ്. അൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖാലത്ത് അല്ലേ, അൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖാലത്ത് كان رسول الله صلى الله عليه وسلم يقول في ركوعه وسجوده سبحانك اللهم وبحمدك اللهم اغفر لي سبحانك اللهم ربنا وبحمدك اللهم اغفر لي ايلو അങ്ങനെ തന്നെ അല്ലേ ربنا എന്ന പഴയ കോപ്പി നമ്മൾ പരിഗണിക്കുക اللهم ربنا ربنا وبحمدك هل അങ്ങനെണ്ട് അല്ലേ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക് അല്ലാഹുമ്മ ഗഫർലി കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളായിരുന്നു യഖൂലു പറയും ഫീ റുകൂഇഹി തന്റെ റുകൂഇൽ വസുജൂദിഹി തന്റെ സുജൂദിലും എന്താ പറയാ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക് അല്ലാഹുമ്മ ഗഫർലി ഇതാണ് പറയാറുള്ളത് سبحانك اللهم ربنا بحمدك اللهم اغفر لي ربنا ربنا ശരിയാണ് അവിടെ എന്താ സുബ്ഹാനക അല്ലാഹുമ്മ ربنا وبحمدك اللهم اغفر لي സുബ്ഹാനക എന്നാണ് അല്ലാഹുവിന്റെ പരിശുദ്ധിയെ നമ്മൾ വായിക്കാനാണ് ഉസബ്ബിഹു സുബ്ഹാനക അല്ലാഹുമ്മ ربنا ഞങ്ങളുടെ റബ്ബായ അല്ലാഹുവേ وبحمدك നിന്റെ ഹംദിനാൽ നിന്റെ സ്തുതിയാൽ അല്ലെങ്കിൽ നിന്റെ നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം പല രീതിയിൽ തന്നെ അർത്ഥം പറഞ്ഞിട്ടുണ്ട് അല്ലാഹുമ്മ ഗഫിർലി അല്ലാഹു നീ എന്നോട് പൊറുക്കണമേ. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല നീ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ആയിഷ റളിയല്ലാഹു തആല എന്നെ പറയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഇദാ ജാഅ നസ്റുല്ലാഹ് സൂറത്ത് ഇറങ്ങി. ഇദാ ജാഅ നസ്റുല്ലാഹ് സൂറത്ത് എങ്ങനെയാ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക് വസ്തഗ്ഫിർഹു إنه كان توابا പിന്നെ മക്കൻ ഫത്ഹ് സംഭവിച്ചു, അതേപോലെ അള്ളാഹുവിൽ നിന്നുള്ള നസർ വന്നു, അതേപോലെ മക്കൻ ഫത്ഹ് സംഭവിച്ചു, ജനങ്ങൾ കൂട്ടം കൂട്ടമായി ദീനിൽ പ്രവേശിക്കുന്നത് നിങ്ങൾ കണ്ടാൽ, പിന്നെ റസൂലുള്ളാഹിന്റെ ദാവത്ത് അതോടുകൂടി എന്തായി നുബുവത്ത് പൂർത്തിയായി, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ബാധ്യതയായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വതആല ബാധ്യതയാക്കിയ കാര്യമാണ് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക് വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. ഈ പിന്നെ അള്ളാഹുവിന്റെ തസ്ബീഹിനെ വാഴ്ത്തുക, അള്ളാഹുവിന്റെ ഹംദ് പ്രഖ്യാപിക്കുന്നതോടൊപ്പം എന്നിട്ട് അള്ളാഹുവിനോട് പാപമോചനത്തിൽ തേടുക, അതാണ് സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന ബിഹംദിക അല്ലാഹുമ്മ ഗഫർലി എന്നുള്ള ദുആയിലുള്ളത്. ആയിഷ റളിയല്ലാഹു തആല എന്നെ പറയുകയാണ് ആ സൂറത്ത് ഇറങ്ങിയതിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ റുക്കുഉലും സുജൂദിലും ചൊല്ലിയിരുന്നത് ഈ ദുആയാണ് സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന ബിഹംദിക അല്ലാഹുമ്മ ഗഫർലി ഇന്നഹു ഖുർആൻ. ഖുർആനെ വ്യാഖ്യാനിക്കുകയായിരുന്നു റസൂൽ എന്നാണ്, യതഅവ്വലുൽ ഖുർആൻ ഖുർആനെ വ്യാഖ്യാനിക്കുകയായിരുന്നു. എന്താ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക് എന്താ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക് വസ്തഗ്ഫിറു അതാണ് അല്ലാഹുമ്മ ഗഫർലി എന്താ വിശുദ്ധ ഖുർആനെ വ്യാഖ്യാനിക്കുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഈ ദുആ തന്റെ റുക്കുഇലും സുജൂദിലൊക്കെ കൊണ്ടുവന്നിട്ട് എന്നാണ് ആയിഷ റളിയല്ലാഹു തആല എന്നെ പറയുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ റുക്കുഇലും സുജൂദിലും നിർവഹിച്ചിരുന്നതായ ദുആയാണിത്, വിശിഷ്യ അവസാന കാലഘട്ടത്തിൽ അവസാന നാളുകളിൽ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക് അല്ലാഹുമ്മ ഗഫർലി. ഇത് മുത്തഫഖുൻ അലൈഹി മുത്തഫഖുൻ അലൈഹി രണ്ടാമത്തെ ഹദീസ് മനസ്സിലായല്ലേ. അപ്പൊ റുക്കുഇലും സുജൂദിലും നിർവഹിക്കേണ്ട മറ്റൊരു ദുആ കൂടിയാണ് ഇവിടെ നമ്മൾ പഠിച്ചത്. ഇവിടെ പിന്നെ റുക്കുഇൽ തസ്ബീഹ് അതേപോലെ സുജൂദിൽ തസ്ബീഹ് അത് എത്ര പ്രാവശ്യമാണ്? ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ എന്തായി വീടി, ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ വീടി, ഒരു പ്രാവശ്യം സുബ്ഹാൻ റബ്ബിയൽ അദീം അല്ലെങ്കിൽ സുജൂദിൽ ഒരു സുബ്ഹാൻ റബ്ബിയൽ ആല എന്ന് പറഞ്ഞാൽ എന്തായി അത് വീടി വീടി. പിന്നെ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന ബിഹംദിക അല്ലാഹുമ്മ ഗഫർലി എന്ന് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ എന്തായി മതി, എന്തായി വീടി. പിന്നെ തസ്ബീഹ് ചൊല്ലൽ സുജൂദിലും റുക്കുഇലും അത് നിർബന്ധമാണോ അല്ലേ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പിന്നെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞു ഇത് ഒരു പ്രാവശ്യം ചൊല്ലൽ നിർബന്ധമാണ്, ഒരു പ്രാവശ്യം തസ്ബീഹ് ചൊല്ലൽ റുക്കുഇൽ നിർബന്ധമാണ്, സുജൂദിൽ നിർബന്ധമാണ്. എന്നാൽ ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാരും ഹനഫി മദ്ഹബിലെ പണ്ഡിതന്മാരും മാലിക്കി മദ്ഹബിലെ പണ്ഡിതന്മാരും പറഞ്ഞു സുന്നത്ത് ആണ് ഏത് തസ്ബീഹ് ചൊല്ലൽ സുന്നത്താണ്. അപ്പൊ ഒരാള് റുക്കു ചെയ്ത് തസ്ബീഹ് ചൊല്ലിയിട്ടില്ലെങ്കിൽ എന്താണ് നിസ്കാരം ശരിയാണെന്ന് അർത്ഥം ഷാഫി മദ്ഹബ് പ്രകാരം, ഹനഫി മദ്ഹബ് പ്രകാരം, മാലിക്കി മദ്ഹബ് പ്രകാരം. അതേസമയം ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞ എന്താണ് തസ്ബീഹ് ചൊല്ലൽ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഒരാള് റുക്കുവിൽ ഒരു പ്രാവശ്യം പോലും തസ്ബീഹ് ചൊല്ലിയിട്ടില്ല എങ്കിൽ എന്താ വേണ്ടത്? നിർബന്ധ കർമ്മം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് വേണം? ആ സഹവിന്റെ സുജൂദ് ചെയ്യണം. സഹവിന്റെ സുജൂദ് ചെയ്തിട്ട് ആ ഒഴിവാക്കിയതിനെ പരിഹരിക്കണം എന്നാണ് ഹംബലി മദ്ഹബിൽ അതിലെ ഫുഖഹാക്കൾ പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ ഒരു പ്രാവശ്യം ചെല്ലൽ നിർബന്ധമാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹിയുടെ വീക്ഷണ പ്രകാരം. സൂക്ഷ്മത അതാണ്, സൂക്ഷ്മത അതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചാണ് അമർ റുക്കു ഫഅദ്ദിമു ഫീഹി റബ്ബ്. മനസ്സിലല്ലേ? അതേപോലെ തന്നെ അമർ പിന്നെ സബ്ബിഹ് റബ്ബി കലാല ഇറങ്ങിയപ്പോ റസൂലുള്ളാഹി കൽപ്പിക്കുകയാണ് ഇജ്അലു ഹാഫി സുജൂദിക്കും ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം എന്ന ആയത്തിറങ്ങിയപ്പോ റസൂലുള്ളാഹി കൽപ്പിക്കുകയാണ് ഇജ്അലു ഹാഫി റുക്കുഇക്കും, നിങ്ങൾ റുക്കുവിൽ അത് ചെയ്യാൻ പറയുന്നത്. അപ്പോ അത് കൽപ്പനയാണ്. കൽപ്പന എന്തിനാണ്? നിർബന്ധത്തിനാണ്. അതുകൊണ്ട് തന്നെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹിയുടെ വീക്ഷണം അത് കൂടുതൽ ശരിയോടെ അടുത്തതാണ്. തസ്ബീഹ് ചൊല്ലൽ നിർബന്ധമാണ്, റുക്കുഇൽ തസ്ബീഹ് ചൊല്ലൽ നിർബന്ധമാണ്, സുജൂദിൽ അതൊരു പ്രാവശ്യം, ഒരു പ്രാവശ്യം സുബ്ഹാനക്കല്ലാം റബ്ബന ബിഹംദിക്കല്ലാം ഗഫർലി ഒരു പ്രാവശ്യം, അല്ലെങ്കിൽ സുബ്ഹാൻ റബ്ബിയൽ അദീം സുജൂദിൽ സുബ്ഹാൻ റബ്ബിയൽ അല ഒരു പ്രാവശ്യം ചൊല്ലൽ നിർബന്ധമാണ്. അത് ചൊല്ലിയിട്ടില്ല എങ്കിൽ സഹവിന്റെ സുജൂദ് ചെയ്യുകയാണ് വേണ്ടത്. അതാണ് കൂടുതൽ ശരിയോടടുത്തതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ ശക്തമായിട്ട് സുന്നത്താണി എന്നുള്ളത് പിന്നെ സ്ഥിരീകരിച്ച പണ്ഡിതരാണ്. ഒരു പ്രാവശ്യമാണ് സുബ്ഹാൻ റബ്ബിയൽ ആല അല്ലെങ്കിൽ സുബ്ഹാൻ റബ്ബിയൽ അദീം എന്ന് പറയേണ്ടത്. പക്ഷേ മൂന്ന് പ്രാവശ്യം ചൊല്ലൽ എന്താണ്? ആ അത് പിന്നെ പൂർണ്ണതയാണ്, പൂർണ്ണതയാണ്. മൂന്നാമത്തെ ഇത് മുത്തഫഖുൻ അലൈഹി. ഇനി മൂന്നാമത്തെ ഹദീസ് അബൂ ഹുറൈറയിൽ നിന്നുള്ള ഹദീസ് അല്ലെ. عن ابي هريره رضي الله تعالى عنه قال كان رسول الله صلى الله عليه وسلم اذا قام الى الصلاه يكبر حين يقوم ثم يكبر حين يركع ثم يقول سمع الله لمن حمده حين يرفع صلبه من الركوع ثم يقول وهو قائم ربنا ولك الحمد ثم يكبر حين يهوي ساجدا ثم يكبر حين يرفع رأسه ثم يكبر حين يسجد ثم يكبر حين يرفع ثم يفعل ذلك في الصلاة كلها ويكبر حين يقوم من اثنتين بعد الجلوس لا بعد الجلوس هذا متفق عليه متفق عليه. ഇത് നിസ്കാരത്തിൽ ഒരു റുക്കിനിൽ നിന്ന് മറ്റൊരു റുക്കിനിലേക്ക് പോകുമ്പോൾ തക്ബീറിനെ കുറിച്ചാണ് ഈ ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അനിൽ നിവേദനം അദ്ദേഹം പറയാണ് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളായിരുന്നു ഇദാ ഖാമ ഇല സ്വല നമസ്കാരത്തിലേക്ക് എഴുന്നേറ്റാൽ നമസ്കരിക്കാൻ എഴുന്നേറ്റാൽ യുകബ്ബിർ തക്ബീർ ചൊല്ലും ഹീന യഖൂം എഴുന്നേൽക്കുന്ന വേളയിൽ എഴുന്നേൽക്കുന്ന വേളയിൽ തക്ബീർ ചൊല്ലും. ഏതാണ് ആ തക്ബീർ? ഏതാ തക്ബീർ? തക്ബീറത്തിൽ ഇഹ്റാം, നിസ്കാരം തുടങ്ങുന്ന തക്ബീർ അല്ലേ? അതാണ് യുകബ്ബിർ ഹീന യഖൂം എഴുന്നേൽക്കുമ്പോൾ തക്ബീർ ചൊല്ലുമായിരുന്നു. സുമ്മ യുകബ്ബിർ പിന്നീട് തക്ബീർ ചൊല്ലും ഹീന യർക റുകൂ ചെയ്യുമ്പോൾ. സുമ്മ യഖൂൽ പിന്നീട് പറയും, അതായത് റുകൂഇൽ നിന്ന് പിന്നീട് പറയും, റുക്കുഇൽ നിന്ന് ഉയരുമ്പോഴുള്ള ഇതാണത്. സമിഅ അല്ലാഹു ലിമൻ ഹമീദഹു, സമിഅ അല്ലാഹു ലിമൻ ഹമീദഹു ഹീന യർഫഉ സുൽബഹു മിനർ റുകുഉ. അതാണ് സുമ്മ യഖൂൽ പിന്നീട് റസൂലുള്ള പറയും സമിഅ അല്ലാഹു ലിമൻ ഹമീദ, സമിഅ അല്ലാഹു ലിമൻ ഹമീദ എന്ന് പറയും. അപ്പോ ഹീന യർഫഉ സുൽബഹു മിനർ റുകുഉ, റുകുഇൽ നിന്ന് തന്റെ സുൽബിനെ ഉയർത്തുമ്പോൾ, സുൽബിർന മുതുക്, റുകുഇൽ നിന്ന് തന്റെ മുതുകിനെ ഉയർത്തുന്ന വേളയിൽ. അപ്പൊ റുക്കുഇൽ നിന്ന് മുതുകിനെ ഉയർത്തുമ്പോൾ അല്ലാഹു അക്ബർ എന്നല്ല പറയാം, പിന്നെയോ സമിഅ അല്ലാഹു ലിമൻ ഹമീദ എന്നാണ് പറയാം. സുമ്മ യഖൂലു വഹുവ ഖായിമുൻ, സുമ്മ യഖൂലു പിന്നീട് പറയും, വഹുവ ഖായിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കുന്നവനായിരിക്കെ റബ്ബനാ വലക്കൽ ഹംദ് എന്ന് പറയും. സുമ്മ യുകബ്ബിർ, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തക്ബീർ ചൊല്ലും, അല്ലാഹു അക്ബർ എന്ന് ചൊല്ലും. ഹീന യഹ്വി സാജിദൻ, സുജൂദ് ചെയ്യുന്നവനായി കുനിയുന്ന വേളയിൽ, സുജൂദ് ചെയ്യുന്നവനായി കുനിയുന്ന വേളയിൽ. സുമ്മ യുകബ്ബിർ, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലും. ഹീന യർഫഉ റസഹു, തന്റെ തല ഉയർത്തുമ്പോൾ, എവിടുന്ന് തല ഉയർത്തുമ്പോൾ? സുജൂദിൽ നിന്ന് തല ഉയർത്തുമ്പോൾ. സുമ്മ യുകബ്ബിറു, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലും. ഹീന യസ്ജുദ്, സുജൂദ് ചെയ്യുമ്പോൾ, ഏതിൽ നിന്ന് സുജൂദ്? ഇരുത്തത്തിൽ നിന്ന് രണ്ടാമത്തെ സുജൂദിലേക്ക് പോകുന്ന വേളയിൽ. സുമ്മ യുകബ്ബിർ, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തക്ബീർ ചൊല്ലും. ഹീന യർഫഉ, രണ്ടാമത്തെ സുജൂദിൽ നിന്ന് ഉയരുന്ന വേളയിൽ. സുമ്മ യഫ്അലു ദാലിക, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവർത്തിക്കും, ഇത് പ്രവർത്തിക്കും. ഫി സ്വലാത്തി കുല്ലിഹ, മുഴുവൻ നമസ്കാരങ്ങളിലും, മുഴുവൻ നമസ്കാരങ്ങളിലും. ഇപ്പോൾ ഒരു റക്അത്തിനെ കുറിച്ച് ഈ പറഞ്ഞത്, അതിൽ ഒരു റുക്നിൽ നിന്ന് മറ്റൊരു റുക്നിലേക്ക് പോകുമ്പോൾ എങ്ങനെ തക്ബീർ ചൊല്ലിയിരുന്നു, എന്ത് ചൊല്ലിയിരുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. എന്നിട്ട് പറയുന്നത് സുമ്മ യഫ്അലു ദാലിക ഫി സ്വലാത്തി കുല്ലിഹ, പിന്നെ മുഴുവൻ നമസ്കാരങ്ങളിലും ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുമായിരുന്നു. എന്നിട്ട് പറയണ വയുകബ്ബിറു ഹീന യഖൂമു മിൻ ഇസ്നതൈനി ബഅദൽ ജുലൂസ്. വയുകബ്ബിറു റസൂലുള്ളാഹി അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലും. ഹീന യഖൂം, എഴുന്നേൽക്കുമ്പോൾ. മിൻ ഇസ്നതൈൻ, എന്താ മിൻ ഇസ്നതൈൻ? രണ്ട് റക്അത്തിൽ നിന്ന്, രണ്ട് റക്അത്തിൽ നിന്ന്. ബഅദൽ ജുലൂസ്, ഇരുത്തത്തിന് ശേഷം, ഇരുത്തത്തിന് ശേഷം രണ്ട് റക്അത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും തക്ബീർ ചൊല്ലുമായിരുന്നു. ഏതാണ് ആ ഇരുത്തം? ഒന്നാമത്തെ തശഹുദ്, അതായത് രണ്ട് റക്അത്ത് കഴിഞ്ഞാലാണ് ഒന്നാമത്തെ തശഹുദ്. അതാണ് ഇവിടെ ബഅദൽ ജുലൂസ്, ബഅദൽ ജുലൂസ്, ജുലൂസി തശഹുദ്. തശഹുദിന് വേണ്ടിയിട്ടുള്ള ഇരുത്തത്തിന് ശേഷം രണ്ടാമത്തെ റക്അത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന വേളയിലും വയുകബ്ബിർ റസൂലുള്ള തക്ബീർ ചൊല്ലുമായിരുന്നു. എന്തിനാണ് പിന്നെ ഈ പിന്നെ നിസ്കാരത്തിലെ തക്ബീറുകൾ? മനസ്സിലല്ലേ? ഒന്നാമത്തെ തക്ബീർ, അത് തക്ബീറത്തിൽ ഇഹ്റാമാണ്. ബാക്കിയുള്ള തക്ബീറുകളൊക്കെ തക്ബീറാത്തുൽ ഇൻതിഖാൽ, തക്ബീറാത്തുൽ ഇൻതിഖാൽ എന്ന് പറയും. എന്താ? അല്ലെങ്കിൽ തക്ബീറാത്ത് ഇൻതിഖാലിയ, ഒരു റുക്നിൽ നിന്ന് മറ്റൊരു റുക്നിലേക്ക് പോകുമ്പോഴുള്ള തക്ബീർ. ഈ ഹദീസിൽ തക്ബീർ ചൊല്ലണം എന്നുള്ളതുണ്ട്, തക്ബീർ ചൊല്ലണം എന്നുള്ളതുണ്ട്. തക്ബീർ ചൊല്ലുന്നതിന്റെ ഹുക്കും എന്താ? തക്ബീർ ചൊല്ലുന്നതിന്റെ ഹുക്കും, അത് റുക്കുവിലും സുജൂദിലും തസ്ബീ ചെല്ലുന്നതിന്റെ ഹുക്കും പോലെയാണ് എന്ന് പറഞ്ഞാൽ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അത് നിർബന്ധമെന്ന് പറഞ്ഞു. അതായത് നമ്മൾ നിൽക്കുമ്പോൾ തക്ബീർ ചൊല്ലണം, എന്താണ് അത്? തക്ബീർ നിസ്കാരത്തിന്റെ തുടക്കമാണ്, അത് റുക്നാണ്, റുക്നാണ്. അതേസമയം തക്ബീറത്തിൽ ഇഹ്റാം റുക്നാണ്, അത് തക്ബീർ ചൊല്ലിയിട്ടില്ല എങ്കിൽ നിസ്കാരം ശരിയാവില്ല. അതേസമയം ഇപ്പൊ നിൽക്കുന്ന ഒരാൾ റുക്കുവിലേക്ക് പോകുമ്പോൾ തക്ബീർ അല്ലാഹു അക്ബർ, മനസ്സിലായല്ലേ? അതേപോലെ അവിടുന്ന് ഉയരുമ്പോഴുള്ള സമയം അല്ലാഹു ലിമൻ ഹമീദ പറച്ചിൽ, പിന്നെ സുജൂദിലേക്ക് പോകുമ്പോഴുള്ള റുക്കു അല്ല തക്ബീർ, സുജൂദിൽ നിന്ന് ഉയരുമ്പോഴുള്ള തക്ബീർ. ഈ തക്ബീറുകളൊക്കെ വാജിബാണ് എന്നാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അഭിപ്രായം. വാജിബാണ് എന്ന് പറഞ്ഞാൽ ആ തക്ബീർ ചൊല്ലാത്തവർ സഹബിന്റെ സുജൂദ് ചെയ്യണം എന്നർത്ഥം, നിസ്കാരം അവരുടേത് സാധുവാകണമെങ്കിൽ. അതേസമയം ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ അബൂ ഹനീഫത്ത് നുഅ്മാൻ, ഇമാം മാലിക് ഇവരുടെയൊക്കെ അഭിപ്രായം അത് സുന്നത്താണിയെന്നാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിത്യമാക്കിയിരുന്നു എന്നുള്ളതാണ് ഈ പ്രയോഗം അറിയിക്കുന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാമ ഇല സല, നമസ്കാരത്തിലേക്ക് നിന്നാൽ റസൂലുള്ളാഹി ആയിരുന്നു എന്നാണ്, മനസ്സിലല്ലേ? അതുകൊണ്ട് തന്നെ ഇത് വാജിബാണ്, തക്ബീറുകൾ ഒഴിവാക്കാൻ പാടുള്ളതല്ല. ഈ തക്ബീർ ചൊല്ലേണ്ട സമയം എപ്പോഴാണ്? എപ്പോഴാ തക്ബീർ ചൊല്ല? ഏത് തക്ബീർ? നമുക്ക് തക്ബീറത്തിൽ ഇഹ്റാം അറിയാം, നിസ്കാരത്തിൽ നിന്നാലാണ്. നിസ്കാരം തുടങ്ങേണ്ടത് തക്ബീറത്തിൽ ഇഹ്റാമോടുകൂടിയാണ്. അതേസമയം മറ്റ് തക്ബീറുകളൊക്കെ എപ്പോഴാ ചൊല്ലേണ്ടത്? ചിലരെന്ത് ചെയ്യും? റുക്കുവിന് തന്നെ തക്ബീർ, അല്ല ഇത് റുക്കുവിന് തന്നെ സമി അല്ലാഹുവിന് മിൻ ഹംദാർട്ട് ഉയരും. ചിലര് റുക്കുവിൽ നിന്ന് എഴുന്നേറ്റ് നിന്നതിന് ശേഷം സമി അല്ലാഹുലി മിൻ ഹംദ എന്ന് പറയും. യഥാർത്ഥത്തിൽ ഈ ഹദീസിന്റെ ലഫ്ദുകൾ നോക്കി നിങ്ങൾ, ഹീന യഖൂം നിൽക്കുമ്പോൾ, സുമ്മ യുകബ്ബിർ ഹീന യർക, റുക്കു ചെയ്യുന്ന വേളയിൽ നിന്നാണ്. അപ്പോ നൃത്തത്തിൽ നിന്ന് റുക്കുവിലേക്ക് പോകുന്നതിനിടയിലാണ് എന്ത് തക്ബീർ ഉണ്ടാ. റുക്കുവിൽ നിന്ന് തന്നെ മുതുകിനെ നിവർത്തുന്ന വേളയിൽ സമി അല്ലാഹു ലിമൻ ഹമീദ പറഞ്ഞിരുന്നു എന്നാണ്. അപ്പൊ ഇങ്ങനെ റുക്കുവിൽ നിന്ന് ഉയരുമ്പോഴാണ് സമി അല്ലാഹു ലിമൻ ഹമീദ പറയേണ്ടത്. അതേപോലെ സുമ്മ يقوله غير من ثم يكبر حين يهوي ساجدا سجود جيد كنين ويلي അള്ളാഹു അക്ബർ എന്ന് പറയുമായിരുന്നു. അപ്പൊ സുജൂദ് പോയി കിടന്നിട്ടല്ല അള്ളാഹു അക്ബർ പറയേണ്ടത്. പിന്നെയോ, നിൽക്കുന്നവൻ എഴുന്നേറ്റ് നിൽക്കുന്നവൻ സുജൂദിലേക്ക് കുനിയുന്ന വേളയിലാണ് എന്ത് ചെയ്യേണ്ടത്? തക്ബീർ ചൊല്ലേണ്ടത്. അതേപോലെ സുമ്മ യുക്കബിർ ഹീന യർഫഉ റസഹു, തല സുജൂദിൽ നിന്ന് ഉയർത്തുന്ന വേളയിൽ. സുമ്മ യുക്കബിർ ഹീന യസ്ജുദു, സുജൂദ് ചെയ്യുന്ന വേളയിൽ. അതേപോലെ സുമ്മ യുക്കബിർ ഹീന യർഫഉ, റുക്കുഇൽ നിന്ന് സുജൂദിൽ നിന്ന് ഉയരുന്ന വേളയിൽ. മനസ്സിലായല്ലേ? അപ്പോ തക്ബീറത്തുൽ ഇൻതിഖാലാത്ത്, തക്ബീറാത്തുൽ ഇൻതിഖാൽ, ഇൻതിഖാലിന്റെ തക്ബീറുകൾ, അതിന്റെ സമയം റുക്കുനിൽ നിന്ന് അടുത്ത റുക്കുനിലേക്ക് എത്തുന്നതിന് മുമ്പാണ്. ഒരു റുക്കിന് കഴിഞ്ഞ് അടുത്ത റുക്കുനിലേക്ക് പോകുമ്പോൾ ആ അവസരത്തിലാണ്, മറ്റേ റുക്കിന് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ചെല്ലണം എന്നുള്ളതാണ് ഹദീസിന്റെ ലഫ്ള അറിയിക്കുന്നത്. ചിലര് കണ്ടല്ലോ, പിന്നെ റുക്കുവിൽ നിന്ന് ഇങ്ങനെ ഉയർന്ന് മൈക്കനോടെ കടുത്തു നിന്നിട്ട് സമി അള്ളാഹു ലിമൻ ഹമീദ അങ്ങനെ പറയും. അതൊരു വളരെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണത്. അതാ അതിന് ആളുകൾ അതിൽ അത് പഠിപ്പിക്കാൻ വേണം. മഹ്മൂമികൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടുള്ളതിനെ ഇമാമിനെ പിന്നെ മുൻകടക്കാൻ പാടുള്ളതല്ല. അത് വൻപാപാണ്. ഇമാമിനെ മുൻകടക്കുക എന്നുള്ളത് മഹ്മൂമികൾക്ക് പാടുള്ളതല്ല. മനസ്സിലായല്ലേ? അപ്പൊ മഹ്മൂമികൾ ചെയ്യേണ്ടത് എന്താണ്? ഇമാമ് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് തീർന്നതിന് ശേഷം മഹ്മൂമികൾ വന്നാ മതി തുടരുക. അങ്ങനെയല്ല ഇതുള്ളത്. പിന്നെ ഞാൻ ഇതില് പണ്ഡിതന്മാരുടെ ഷർഹ് വായിച്ച്, ഷെയ്ഖ് അബ്ദുറഹ്മാൻ നാസർ സയ്യിദ് ഇവരുടെയൊക്കെ ഇത് വായിച്ചത്, ഓരോ തക്ബീറിന്റെയും സ്ഥാനം, തക്ബീറാത്തുൽ ഇൻതിഖാൽ ഉണ്ടല്ലോ, അതിന്റെ സ്ഥാനം ഒരു റുക്കുനിൽ നിന്ന് അടുത്ത റുക്കുനിലേക്ക് പോകുമ്പോൾ ഈ റുക്കിന് നിന്ന് പോയി അടുത്ത റുക്കിന് തുടങ്ങുന്നതിന് മുമ്പ് അതിനിടയിലായിട്ടാണ് ഇതിന്റെ സമയം, തക്ബീറുകളുടെ സമയം. അതേസമയം നോക്കി റബ്ബനാ വലക്കൽ ഹംദ് പറയേണ്ടത് എപ്പോഴാണ്? നിന്നുകൊണ്ട്. ബാക്കിയുള്ളതൊക്കെ ആ പിന്നെ പോകുന്ന അവസരത്തിലാണ്. അതാണ് ഈ മൂന്നാമത്തെ ഹദീസ് അറിയിക്കുന്നത്. അത് ഇതില് അതായത് പിന്നെ ഇമാമും മഅ്മൂമും റുക്കുഇൽ നിന്ന് തല ഉയർത്തുമ്പോൾ എഴുത്തുനാലിലേക്ക് നീ വരുമ്പോൾ സമി അള്ളാഹു ലിമൻ ഹമീദ പറയണം. ഇമാമും പറയണം, മഅ്മൂമും പറയണം. അല്ല, ഇമാമും പറയണം, മുംഫരിദും പറയണം. സഫറുള്ള മഅ്മൂം അല്ല, ഇമാമും പറയണം, മുംഫരിദും പറയണം. മുംഫരിദ് എന്നാ തനിച്ച് നിസ്കരിക്കുന്നവൻ. ഒറ്റക്ക് നിസ്കരിക്കുന്നവൻ എന്ത് ചെയ്യണം? റുക്കുലേക്ക് പോകുമ്പോൾ അള്ളാഹു അക്ബർ പറയണം, റുക്കുവിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ സമി അള്ളാഹു ലിമൻ ഹമീദ പറയണം. അതേപോലെ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ഇമാമും എന്ത് ചെയ്യണം? റുക്കുവിൽ നിന്ന് ഉയരുമ്പോൾ സമി അള്ളാഹു ലിമൻ ഹമീദ പറയണം. എന്നാൽ ഇമാമിനെ തുടരുന്ന മഅ്മൂം സമി അള്ളാഹു ലിമൻ ഹമീദ പറയണോ? അതല്ല, അവൻ പിന്നെ മഅ്മൂം റബ്ബനാ വലക്കൽ ഹംദ് പറഞ്ഞാൽ മതിയോ? അത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. പല പണ്ഡിതന്മാരും പറഞ്ഞത് പിന്നെ മഅ്മൂമായി ഉള്ള ആള് മുൻഫരിദ് പറയണം, ഒറ്റക്ക് നിസ്കരിക്കുന്നവനും പറയണം, ജമാഅത്ത് നിസ്കാരത്തിൽ ഇമാമും പറയണം. അത് നിർബന്ധമാണ്, നിർബന്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ കേട്ടോ. അതേസമയം ഇത് പിന്നെ സുന്നത്താണി എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. പിന്നെ സുന്നത്താണെന്ന് പറയുന്ന പണ്ഡിതന്മാർ പറഞ്ഞ് ഇമാമും പറയണം, മുൻഫരിദും പറയണം. പക്ഷെ അതിന്റെ ഹുക്മിൽ വ്യത്യാസം. നിർബന്ധമാണെന്ന് പറയുന്നവർ ഇമാമും നിർബന്ധമായിട്ട് പറയണം, മുൻഫരിദ് നിർബന്ധമായിട്ട് പറയണം, ഒറ്റക്ക് നിസ്കരിക്കുന്നവനും നിർബന്ധമായിട്ട് പറയണം. എന്നാൽ മഅ്മൂം എന്താ പറയേണ്ടത്? മഅ്മൂം റബ്ബനാ വലക്കൽ ഹംദ് പറഞ്ഞാൽ മതി, എന്ത് പറയേണ്ടതില്ല? സമി അള്ളാഹു ലിമൻ ഹമീദ പറയേണ്ടതില്ല. കാരണം അവർ പറഞ്ഞ ന്യായം, വഇദ ഖാല സമി അള്ളാഹു ലിമൻ ഹമീദ ഫഖൂലു റബ്ബനാ വലക്കൽ ഹംദ് ഹദീസിലുണ്ട്. വഇദ ഖാല സമി അള്ളാഹു ലിമൻ ഹമീദ, ഇമാം സമി അള്ളാഹു ലിമൻ ഹമീദ എന്ന് പറഞ്ഞാൽ ഫഖൂലു, അപ്പൊ നിങ്ങൾ പറയണം റബ്ബനാ വലക്കൽ ഹംദ്, റബ്ബനാ വലക്കൽ ഹംദ്. അപ്പൊ ഇന്ന് അവർ മനസ്സിൽ പറഞ്ഞത് എന്താണ്? ഇമാമ് സമി അള്ളാഹു ലിമൻ ഹമീദ എന്ന് പറഞ്ഞു ഉയർന്നിട്ടുണ്ടെങ്കിൽ മഅ്മൂം റബ്ബനാ വലക്കൽ ഹംദ് പറയാണ് വേണ്ടത്, മഅ്മൂം സമി അള്ളാഹു ലിമൻ ഹമീദ പറയണ്ട എന്നാണ് അത്തരം പണ്ഡിതന്മാർ പറഞ്ഞത്. പക്ഷേ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചപ്പോ റസൂൽ അലൈഹി വസല്ലം തങ്ങൾ സമി അള്ളാഹു ലിമൻ ഹമീദ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, റബ്ബനാ വലക്കൽ ഹംദ് പറഞ്ഞിട്ടുണ്ട്. നബി നമ്മളോട് കൽപ്പിച്ചത് സല്ലു കമാ റഅയ്തു മുനി ഉസല്ലി, ഞാൻ നമസ്കരിക്കുന്നത് എങ്ങനെ നിങ്ങൾ കണ്ടുവോ അപ്രകാരം നിസ്കരിക്കാനാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചപ്പോൾ സമി അള്ളാഹു ലിമൻ ഹമീദ പറഞ്ഞിട്ടാണ് ഉയർന്നത്, റബ്ബനാ വലക്കൽ ഹംദ് നിന്നതിന് ശേഷം പറഞ്ഞു. അപ്പോ മഅ്മൂമും എന്ത് ചെയ്യണം? സമി അള്ളാഹു ലിമൻ ഹമീദ പറയണം, റബ്ബനാ വലക്കൽ ഹംദും പറയണം. അതാണ് പിന്നെ ഷാഫി മദബിലെ പണ്ഡിതന്മാരുടെ ഒക്കെ വീക്ഷണം, ഷെയ്ഖ് അൽബാനിയൊക്കെ വീക്ഷണത്തെയാണ് ബലപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ അതിനൊരു വശമുണ്ട് അതാണ് ഷെരിയോട് അടുത്തൊരു അഭിപ്രായം. പിന്നെ നിസ്ലാസലമാങ്ങള് പിന്നെ ഈ പിന്നെ ഇമാം സമിയുള്ള ഹമീദ പറഞ്ഞാൽ നിങ്ങൾ റബ്ബനാവലക്കൽ ഹംദ് പറയാന്ന് പറഞ്ഞല്ലേ, അപ്പൊ ആ ഹദീസിന്റെ ഉദ്ദേശം എന്താണ്? അപ്പോ ഈ പണ്ഡിതന്മാർ പറഞ്ഞത് മഅ്മൂമും സമിയുള്ള ഹമീദ പറയണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞത് അത് റബ്ബനാവലക്കൽ ഹംദ് പറയേണ്ടത് എപ്പോഴെന്നുള്ളത് റസൂലുള്ള പഠിപ്പിക്കുകയാണ്. മഅ്മൂമ് സമിയുള്ള ലിമൻ ഹമീദ പറയണ്ട എന്നുള്ളത് പഠിപ്പിക്കല്ല. പിന്നെയോ മഅ്മൂമ് എപ്പോഴാണ് റബ്ബനാവലക്കൽ ഹംദ് പറയേണ്ടത്? അതിന്റെ സ്ഥാനം സമിയുള്ള ലിമൻ ഹമീദ എന്ന് ഇമാമ് പറഞ്ഞതിന് ശേഷം ഈ റബ്ബനാവലക്കൽ ഹംദ് കൊണ്ട് ഒരിക്കലും ഇമാമിനെ മുൻകടക്കാൻ പാടുള്ളതല്ല. ഇമാമ് സമിയുള്ള ലിമൻ ഹമീദ പറഞ്ഞതിന് ശേഷമാണ് എന്ത് പറയേണ്ടത്? മഅ്മൂമിങ്ങൾ റബ്ബനാവലക്കൽ ഹംദ് പറയേണ്ടത്. അവിടെ ആ ഹദീസ് അറിയണം, അത്രേ ഉള്ളൂ. അതിന്റെ അർത്ഥം മഅ്മൂമ് എന്ത് പറയേണ്ടതില്ലെന്ന അല്ല, സമിയുള്ള ലിമൻ ഹമീദ പറയണ്ട എന്നല്ല എന്നാണ് അവർ പറഞ്ഞത്. ശരിയാണത്, ആ ഒരു വീക്ഷണം ശരിയാണ്. അപ്പോ മഅ്മൂമും ഇമാമും മുൻഫരിദൊക്കെ എന്ത് പറയണം? സമിയുള്ള ലിമൻ ഹമീദ പറയണം. അതേപോലെ അതിനുശേഷം റബ്ബനാവലക്കൽ ഹംദും പറയണം. ഇവിടെ റബ്ബനാവലക്കൽ ഹംദ് എന്ന റിപ്പോർട്ടുണ്ട്, റബ്ബനാ ലക്കൽ ഹംദ് എന്ന റിപ്പോർട്ടുണ്ട്, അള്ളാഹുമ്മ റബ്ബനാവലക്കൽ ഹംദ് എന്ന റിപ്പോർട്ടുണ്ട്, അള്ളാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദ് എന്ന റിപ്പോർട്ടുണ്ട്. നാല് റിവായത്തിൽ ഇത് നാല് പദപ്രയോഗങ്ങളിൽ വന്നിട്ടുണ്ട്. മനസ്സിലായോ? എങ്ങനെയാ നാല് പ്രയോഗങ്ങൾ പറഞ്ഞാൽ? റബ്ബനാ വലക്കൽ ഹംദ്, പിന്നെ റബ്ബനാ ലക്കൽ ഹംദ്, പിന്നെ അള്ളാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദ്, പിന്നെ അള്ളാഹുമ്മ റബ്ബനാ വലക്കൽ ഹംദ്. ഇങ്ങനെ നാല് രീതിയിൽ റിവായത്ത് വന്നിട്ടുണ്ട്. തയ്യബ്. അപ്പൊ മഅ്മൂമും ഇമാമും മുൻഫരിദും സമിയുള്ള ലിമൻ ഹമീദ പറയാ, ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോ ഇമാമ് സമിയുള്ള ലിമൻ ഹമീദ പറഞ്ഞതിന് ശേഷം എന്ത് തുടങ്ങാൻ പാടുള്ളൂ? മഅ്മൂമ് റബ്ബന വലക്കൽ ഹംദ് തുടങ്ങാൻ പാടുള്ളൂ. അതാണ് ഇനി അടുത്ത ഹദീസ്. തൈബ്, ഹദീസ് മുത്തഫഖുൻ അലൈഹി, മുത്തഫഖുൻ അലൈഹി, ഇമാം ബുഖാരിയും മുസ്ലിമും ഒന്നിച്ച് അബൂഹുറൈറയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. ഇനി അടുത്ത ഹദീസ്. عن ابي سعيد الخدري رضي الله تعالى عنه ابي سعيد الخدري الله انا ابي سعيد الخدري رضي الله تعالى عنه قال كان رسول الله صلى الله عليه وسلم اذا رفع راسه من الركوع قال اللهم ربنا لك الحمد ملء السماوات والارض وملء ما شئت من شيء بعد اهل الثناء والمجد അങ്ങനെ തന്നെയല്ലേ. അല്ലേ, അതാണ് ഹദീസിന്റെ പൂർണ്ണത. ഞാനിവിടെ പൂർണ്ണമായിട്ട് എഴുതിയിട്ടില്ല. ഹദീസ് റവാഹു മുസ്ലിം, റവാഹു മുസ്ലിം, ഇമാം മുസ്ലിമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. തൈ, ഇവിടെ എന്തോ രിഷ്കാലിൽ പറഞ്ഞു റബ്ബന ലക്കൽ ഹംദ് മിൽ അസ്സമാവാതി വൽ അർദ് വ മിൽ അൽ അർദ് എന്നും ഉള്ളല്ലേ, നിങ്ങളിതിലും വൽ അർദാണല്ലേ. പക്ഷെ വമിൽ അൽ അർദ് എന്നും റിവായത്തുണ്ട്. റബ്ബന ലക്കൽ ഹംദ് മിൽ അസ്സമാവാതി വ മിൽ അൽ അർദ് വ മിൽ മാ ശീത മിൻ ശൈഇൻ ബഅദ് വ മിൽ അൽ അർദ് റിവായത്തുണ്ട്. طيب എന്താ അബൂ സഈദ് അൽഖുദ്രി റളിയല്ലാഹു അൻഹു നിവേദനം? കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളായിരുന്നു, ഇദാ റഫഅ റസഹു മിനർ റുകൂഇ, റുകൂഇൽ നിന്ന് തന്റെ തല ഉയർത്തിയാൽ, ഖാല, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇപ്രകാരം ചൊല്ലും, പറയും. എന്താ പറയാ? അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദ് മിൽ അസ്സമാവാത്ത് വൽ അർദ് ومِلْ ملء ما شئت من شيء بعد اللهم الله ربنا لك الحمد ഞങ്ങളുടെ റബ്ബേ നിനക്കാകുന്നു സ്തുതികൾ മുഴുവനും. മിൽഅ സമാവാതി വൽ അർദ്, വാനങ്ങൾ നിറയെ, ഭൂമി നിറയെ. وَمِلْأَ مَا شِئْتَ مِنْ شَيْءٍ بَعْد അവക്ക് ശേഷം നീ ഉദ്ദേശിക്കുന്ന വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിറയെ. അള്ളാഹുവിനാകുന്നു സ്തുതി മുഴുവനും എന്നുള്ളത് ഇവിടെ പിന്നെ അറിയിക്കണം. അഹ്ല സനാഇ വൽ മജ്ദ്, അല്ലാഹു ആരാണ്? സനാഇന്നും മജ്ദിന്നും അർഹനാണ്. സനാ എന്ന് പറഞ്ഞാൽ വാഴ്ത്തൽ, മജ്ദ് എന്ന് പറഞ്ഞാല് മഹത്വപ്പെടുത്തൽ. അപ്പൊ മഹത്വത്തിനും അതേപോലെ തന്നെ വാഴ്ത്തലിനും അർഹനാകുന്നു അല്ലാഹു. അഹഖു മാ ഖാല അൽ അബ്ദ്, ഒരു ദാസൻ പറഞ്ഞതിൽ ഏറ്റവും അർഹമായ വാക്കാണത്, അള്ളാഹുവിനെ പ്രശംസിക്കുക വാഴ്ത്തേ എന്നുള്ളത്. വക്കുല്ലു നാലക്ക അബ്ദ്, ഞങ്ങളെല്ലാവരും നിനക്ക് അടിമകളാണ്, ദാസന്മാരാണ്. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈത് വല മുഅ്തിയ ലിമാ മനഅ്ത് വല യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്. അല്ലാഹുവെ, നീ നൽകിയത് തടയാൻ ആരുമില്ല, നീ തടഞ്ഞത് നൽകാൻ ആരുമില്ല. വല യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്, സമ്പത്തുള്ളവന് നിന്നിൽ നിന്ന് അവന്റെ സമ്പത്ത് ഒന്നും ഉപകരിക്കൂല എന്നുണ്ടെങ്കിൽ, സമ്പത്തുള്ളവന് അള്ളാഹുവിന്റെ ശിക്ഷയെ ആ സമ്പത്ത് കൊണ്ട് തടുക്കാനോ അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് വല്ലതും അവനക്ക് പ്രത്യേകിച്ച് നേടിക്കൊടുക്കാനോ കഴിയൂല. ഒരാൾക്ക് സ്വത്തുണ്ട് വിചാരിച്ചിട്ട് അയാൾക്ക് അള്ളാഹുന്റെ ശിക്ഷ തടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് പറ്റൂല. അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് വല്ലതും വേറെ വാങ്ങി പഠിച്ച ഉദ്ദേശിക്കാത്ത നേടിയെടുക്കാൻ പറ്റുമോ? അതിനും പറ്റൂല. അതാണ് ഇതാണ് പിന്നെ ഒരു ദുആ. ഒരു ദുആ ഇഅ്തിദാലിൽ വന്ന ഇഅ്തിദാലിൽ വേറെയും ദുആ ഉണ്ട്, റബ്ബന ലക്കൽ ഹംദു ഹംദൻ തയ്യിബൻ മുബാറകൻ ഫി, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ. അതേപോലെ വേറെയും ദുആ ഉണ്ട്, അല്ലാഹുമ്മ ഗസ്ലിനി ബിൽ സൽജി വൽ ബറദി വൽ മാഇൽ ബാരിദ്, അല്ലാഹുമ്മ തഹീർനി, അല്ലാഹുമ്മ തഹീർനി ബിൽ സൽജി വൽ ബറദി വൽ മാഇൽ ബാരിദ് തുടങ്ങിയിട്ട് വേറെയും ദുആകളുണ്ട്. അതേപോലെ തന്നെ റബ്ബന ലക്കൽ ഹംദു ഹംദൻ തയ്യിബൻ മുബാറകൻ ഫി എന്ന് പറയുന്ന ദുആ വേറുണ്ട്. ഇല്ല, റബ്ബന ലക്കൽ ഹംദു പറഞ്ഞാലും അല്ലാഹുമ്മ റബ്ബന വലക്കൽ ഹംദു എന്ന് പറഞ്ഞാലും മതി, അങ്ങനെയും വന്നിട്ടുണ്ട്. അത് മാത്രമായിട്ട് നിർത്തിയത് ഹദീസും ഞാൻ വായിച്ചിട്ടില്ല. ഇവിടെ എഴുതിയത്രേ. അങ്ങനെ ഹദീസിൽ ലഫ്ദ് ഉണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെ ഹദീസ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ വിലാശക് അതിലിഷ്കാരില്ല. പക്ഷേ അല്ലാഹുമ്മ റബ്ബന ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വൽ അർദ് വമിൽ അൽ അർദ് എന്നുണ്ട്, അതുണ്ട്, അങ്ങനെ ഉണ്ട് ലഫ്ദ് ഉണ്ട്. വമിൽ അമാശിയത മിൻ ഷൈഇൻ ബഅദ് അഹ്ലു സനാഇ വൽ മജ്ദ്, അഹ്ലു സനാഇ വൽ മജ്ദ് അഹഖു മാ ഖാല അൽ അബ്ദ് വകുല്ലുന ലക അബ്ദ് അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈത് ولا معطي لما منعت ولا ينفع ذا الجد منك الجد. അതാണ് അതിന്റെ പൂർണ്ണ രൂപം. അപ്പൊ ഇത് എഴുത്തുകാരിൽ ചെല്ലേണ്ട ദുആയാണ് അതിന്റെ പൂർണ്ണ രൂപത്തിൽ. അബു സഈദിൽ ഖുദരിയിൽ നിന്നാണ് നിവേദനം. ഇമാം മുസ്ലിമാണ് ഈ പ്രസ്തുത ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. പറഞ്ഞിട്ട് ചെല്ല ഇത്ര അല്ലാഹുമ്മ റബ്ബന വലക്കൽ ഹംദ്, اللهم ربنا لك الحمد ملء السماوات وملء الارض. അത് ശരിയല്ല, നിവർന്ന് നിൽക്കാതെ നിസ്കാരം പാത്തില്ലാവും. നിന്ന് റബ്ബന വലക്കൽ ഹംദ്, ഹനഫികൾക്ക് അവർക്ക് ഖുശൂ ഇതുണ്ടല്ലോ, തുമഅനീനത്തു റുക്ന് ആയിട്ട് അവർ പരിഗണിക്കാത്തത് കൊണ്ടാണ്. അത് ശരിയല്ല, നിസ്കാരം ശരിയാവില്ല, അത് അങ്ങനെ റുക്ന് തുമഅനീനത്തില്ലാത്ത നിസ്കാരം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പിന്നെ ഈ മുസീ സലാത്തിന്റെ നിസ്കാരം മോശമായിട്ട് നിസ്കരിച്ച വ്യക്തിനോടും ഇർജി ഫസല്ലി ഫൈനക്കലം തുസല്ലി, മടങ്ങി ചെന്ന് നിസ്കരിക്കാൻ പറഞ്ഞത്, നീ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്. കാരണം തുമഅനീനത്തിലെ സ്പീഡ് മോഷനിലാണ് അയാളുടെ നിസ്കാരം. അത് ശരിയാവില്ല. അതില് പിന്നെ ഈ ഹദീസുകൾ സ്വീകരിക്കുന്നതിലുള്ള പിന്നെ ചില വിഷയങ്ങളുണ്ടല്ലോ, ഈ ഒരു വലിയ ഇഷ്കാലിനെയാണത്. ഈ പിന്നെ മദ്ഹബി പക്ഷപാതിത്വം, അത് പിന്നെ മുസ്ലിമീങ്ങളെ ഭരിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ശരിക്ക് ഹദീസുകളോടുള്ള സമീപനം തീർത്ത് വിരക്തമായിരുന്നു മദ്ഹബി പക്ഷപാതികൾക്ക്, മദ്ഹബി പക്ഷപാതികൾക്ക്. അതുകൊണ്ട് അമലെടുക്കുന്നതിൽ, അതേപോലെ തന്നെ പലരും ഹദീസുകളെ വരെ മദ്ഹബിനനുസരിച്ച് കൂട്ടിമാറ്റുന്നതിൽ നിപുണരായിരുന്നു ഒരു കാലഘട്ടത്തിൽ. വലിയ ഉലമാക്കളല്ല പറഞ്ഞത്, ഈ പക്ഷപാതികളായിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ മദ്ഹബിന്റെ പേരുകളിൽ നടന്ന പിന്നെ ഒരു കാലഘട്ടത്തിൽ നടന്നിരുന്നതായ പിന്നെ അക്രമങ്ങൾ, അതേപോലെ തന്നെ പിന്നെ പല ചെയ്തികളുണ്ടല്ലോ, അത് പറഞ്ഞ പലപ്പോഴും പല പിന്നെ പറയാതിരിക്കാന്നല്ല, അങ്ങനത്തെ ഓരോ വിഷയങ്ങളാണത്. ദീനിനെ മോശപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും വേണമുള്ള മത മറ്റേ മതപരം തോറ്റാ മതി എന്നുള്ളവിടത്തേക്ക് വിഷയങ്ങൾ എത്തിയിരുന്നു. ദീനിനെ പിന്നെ മറ്റുള്ളവർക്ക് കളിയാക്കാനും അപകീർത്തിപ്പെടുത്താനും കാരണമാകുന്ന രീതിയിലായിരുന്നു മറ്റേ മതപരം ചെയ്തിരുന്നത്, കൈകാര്യം ചെയ്തിരുന്നത്. ഏത് ഇന്നുണ്ട്, ഇന്നുണ്ട്. അത് പിന്നെ ഒരു കാലഘട്ടത്തിൽ പിന്നെ ഇപ്പൊ ഷാഫി മദഹബുകാർ ഹനഫി മദഹബുകാർ പിന്നെ മദഹബനുസരിച്ച് ഭരണം നടത്തിയിരുന്ന അല്ലെങ്കിൽ അവർ അതിജയിച്ചു നിന്നിരുന്ന സ്ഥലങ്ങളിൽ ഷാഫി മദഹബാരുണ്ടെങ്കിൽ അവർക്ക് ഭൂമിക്കുപരിയിലൂടെ നടക്കാൻ പറ്റിയില്ല. മനസ്സിലായി? അണ്ടർഗ്രൗണ്ട് കൂടിയൊക്കെ പോകേണ്ട സ്ഥിതി വിശേഷം വരെ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടം. നമുക്ക് റബ്ബനാവല കൽഹംദ് പറഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ വാജിബ് കിട്ടി, വാജിബ് കിട്ടി. അതേസമയം നമ്മൾ ഇമാമായിട്ട് നിൽക്കുമ്പോൾ പക്ഷേ മഅ്മൂമീങ്ങളെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ടോ പല ഇതിലും, മനസ്സിലായി? അപ്പൊ മഅ്മൂമീങ്ങളെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ചില ദുആകളൊക്കെ ദീർഘമായി വന്നിട്ടുണ്ട്, അതിപ്പോ റുക്കുഇൽ സുജൂദിലൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. പറ്റ സ്പീഡിലാണെങ്കിൽ അത്രക്കാരുടെ പിന്നിൽ നിസ്കരിക്കാൻ പാടുന്നില്ല. നമുക്ക് റുക്കുവിനെ നിർവഹിക്കാൻ കഴിയാത്ത വിധ സ്പീഡിലാണെങ്കിൽ അത്രക്കാരുടെ പിന്നിൽ നിസ്കരിക്കരുത്, കാരണം ഒഴിവാക്കുകയാണ് വേണ്ടത്. അങ്ങനത്തെ സ്പീഡാണെങ്കിൽ, അതേസമയം നമ്മൾ വസ്വാസിലാകാൻ പാടുള്ളതല്ല. നമുക്കിപ്പോ റുക്കുഇൽ സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് ചൊല്ലാൻ അവസരമുള്ള രീതിയിൽ ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കരിക്കാം. അതേസമയം അതുപോലും ചെയ്യാത്ത രീതിയിലും ഒരാൾ സ്പീഡ് ഫാസ്റ്റാണെങ്കിൽ അത് ശരിയാവില്ല, അത്രക്കാരുടെ പിന്നെ നിസ്കാരം ശരിയാവില്ല. മൂന്നിൽ കൂടുതൽ ചെല്ലാം, മൂന്നിൽ കൂടുതലാണ് അതിന്റെ പൂർണ്ണത. മൂന്നിൽ കൂടുതൽ ചെല്ലുകയാണ് എങ്കിൽ ആകാം. അതുകൊണ്ട് പിന്നെ ചില ഫിഖ്ഹി ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ ഇമാമ് കൂടിയാൽ പത്ത് വരെ ചെല്ലാവൂ എന്ന് വരെ കാണാം. ഇമാമ് കൂടിയാൽ പത്ത് വരെ ചെല്ലാവൂ ഒരു തസ്ബീഹ്. അത് പറയാൻ കാരണം എന്താ? ഇമാമത് കൂടുതലായി ചെല്ലിപ്പോയിട്ടുണ്ടെങ്കിൽ മമ്മൂമ് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഇതിനർത്ഥം എന്താ? മൂന്നിലേറെ ചെല്ല. അടുത്ത ഹദീസ് പിന്നെ ഇബ്നു അബ്ബാസിൽ നിന്നുള്ള ഹദീസ് അല്ലേ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൽ നിന്നുള്ള ഹദീസ്. عن عبد الله بن عباس رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم أمرت أن أسجد على سبعة أعظم على الجبهة وأشار بيده إلى أنفه واليدين والركبتين وأطراف القدمين. متفق عليه، متفق عليه. عبد الله بن عباس لأن الله ما ترى حديث هذا ينبري أن الله من رسول صلى الله عليه وسلم ما تقول برنو أمرت ഉമിർത്തു ഞാൻ കൽപ്പിക്കപ്പെട്ടു, ഞാൻ കൽപ്പിക്കപ്പെട്ടു. അൻ അസ്ജുദ് ഞാൻ സുജൂദ് ചെയ്യുവാൻ, ഞാൻ സുജൂദ് ചെയ്യുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടു. ഇവിടെ ഈ ഹദീസിൽ ഇമാം ബുഖാരിന്റെ തന്നെ റിവായത്തിൽ ഉമിർണ എന്നുണ്ട്, ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടു. വേറെ റിവായത്തിൽ ഉമിറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കപ്പെട്ടു എന്നുണ്ട്. ഇവിടെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടു, ഉമീർത്തു ഞാൻ കൽപ്പിക്കപ്പെട്ടു. അൻ അസ്ജുദ അല്ല, ഇബ്നു അബ്ബാസ് പറയാണ് റസൂലുള്ള പറഞ്ഞു ഞാൻ കൽപ്പിക്കപ്പെട്ടു. അപ്പൊ റസൂലുള്ള കൽപ്പിക്കപ്പെട്ടു എന്നർത്ഥം. ഉമീർത്തു ഞാൻ കൽപ്പിക്കപ്പെട്ടു അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കപ്പെട്ടു. അൻ അസ്ജുദ സുജൂദ് ചെയ്യുവാൻ അല സബഅതി അദ്മിൻ ഏഴ് ഇളാമുകളിൽ, ഇളാം എന്ന് പറഞ്ഞാൽ അസ്ഥി, എല്ല് എന്നർത്ഥം, എല്ല്, ഏഴ് അസ്ഥികളിൽ സുജൂദ് ചെയ്യുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടു. അലൽ ജബ്ഹ, ജബ്ഹ തന്ന നെറ്റി, അലൽ ജബ്ഹ നെറ്റി. വ അഷാറ ബിയദിഹി ഇലാ അംഫിഹി, വ അഷാർ, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷാറത്ത് ചെയ്തു, ഇങ്ങനെ അമറ എന്നർത്ഥം, ഇങ്ങനെ ഇഷാറത്ത് ചെയ്തു. ബിയദിഹി തന്റെ കൈകൊണ്ട്, ഇല അംഫിഹി തന്റെ മൂക്കിലേക്ക്, റസൂൽ അങ്ങനെ മൂക്കിലേക്ക് ചൂണ്ടി അല്ലെങ്കിൽ മൂക്കിൽ ഇങ്ങനെ കാണിച്ചു, നെറ്റി എന്ന് പറഞ്ഞിട്ട് മൂക്കിലേക്ക് ഇങ്ങനെ കാണിച്ചു. വലിയതൈൻ, എതൈൻ തന്നെ രണ്ട് കൈകൾ. വർ റുക്ബതൈൻ രണ്ട് കാൽമുട്ടുകൾ. വ അത്രാഫിൽ ഖദമൈൻ, ഖദമൈൻ തന്നെ കാൽപാദങ്ങൾ, അത്രാഫ് തന്നെ വിരലുകൾ. വ അത്രാഫിൽ ഖദമൈൻ കാൽ പാദങ്ങളിലെ വിരലുകൾ, കാൽപാദങ്ങളിലെ വിരലുകൾ. വിരലുകൾ എന്ന് പറഞ്ഞാൽ വിരലറ്റങ്ങളാട്ടോ ഉദ്ദേശം, അത്രാഫ് നല്ല പ്രയോഗിച്ചത് വിരലറ്റങ്ങൾ. തറഫ് അത്രാഫ് എന്നാണ് വിരൽ അറ്റങ്ങൾ. തൈ അത് മുത്തഫഖുൻ അലൈഹി, ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആ കാൽ വിരലുകളുടെ അറ്റങ്ങൾ പിന്നെ അത് വേറെ ഹദീസുകളുണ്ട്, ഈ വിരലുകൾ കിബിലയിലേക്ക് മുന്നടിച്ചുകൊണ്ടായിരുന്നു, വിരലുകളെ കിബിലയിലേക്ക് മുന്നടിച്ചുകൊണ്ടായിരുന്നു. അപ്പോ വിരലിങ്ങനെ അമർത്തി വെക്കണം എന്നർത്ഥം, അമർത്തി വെക്കണം, അമർത്തി വെക്കണം. തൈ അപ്പൊ ഇബ്നു അബ്ബാസ് പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമീർത്തു, ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് റസൂലുള്ള പറയുമ്പോൾ ആരാ കൽപ്പിച്ചാള്? അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചതാണ്. എന്തിനാ കൽപ്പിക്കപ്പെട്ടത്? അസ്ജുദ് അലാ സബ്അതി അദ്മിൻ, ഏഴ് അവയവങ്ങളിൽ സുജൂദ് ചെയ്യുവാൻ. ഏഴ് അവയവങ്ങൾ നടന്നെങ്കിൽ അത് അലൽ ജബ്ഹ, നെറ്റിയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അംഫിലേക്ക് വിരൽ ചൂണ്ടി ഇങ്ങനെ, അംഫ് അവരുടെ മൂക്ക്. ഇപ്പൊ നെറ്റിയും മൂക്കും ഉണ്ടല്ലോ, ഒരേ എല്ലാണ്, രണ്ടുപേരെ എല്ലാണ്. അതുകൊണ്ട് തന്നെ പിന്നെ അലൽ ജബ്ഹ നടന്നെങ്കിൽ മൂക്കിന്റെ വേറെ എല്ലാം, ജബ്ഹത്ത് വേറെ എല്ലാം അല്ല. പിന്നെ ഇതിനെ തുടർന്ന് തന്നെയാണ് ഡോക്ടർ അറിയാൻ ഈ അല്ലേ മനസ്സിലായി. അതുകൊണ്ടാണ് പിന്നെ ജബ്ഹത്ത് എന്ന് പറഞ്ഞിട്ട് മൂക്കിലേക്ക് വിരൽ ചൂണ്ടിയത്. രണ്ടും പിന്നെ ഒരു അസ്ഥിയാണ് എന്നുള്ളത് അറിയിക്കാൻ. വലിയതൈ കൈകൾ, ഒരു റുക്ബത്തിൽ നിന്ന് കാൽമുട്ടുകൾ എന്നെണ്ണം. അത്രാഫിൽ ഖദമൈൻ, മുൻകാലിന്റെ അല്ലെ കാൽപാദങ്ങളുടെ വിരലറ്റങ്ങൾ. ഇതാണ് ആ ഏഴ് അഅദും അസ്ഥികൾ. അല്ല, ഈ ഏഴ് അവയവങ്ങൾ കൊണ്ടുപോയി നിലത്തട വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായി? ഹുദൂ, സുജൂദ് പൂർണ്ണമായി. സുജൂദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങേയറ്റത്ത് വിനയല്ലേ, താഴ്മയും വിനയമാണ്. അപ്പൊ ആ വിനയം അത് പൂർണ്ണമാകണമെങ്കിൽ ഈ ഏഴ് അവയവങ്ങൾ എന്ത് ചെയ്യണം? അത് നിലത്ത് കുത്തി തന്നെ വേണം. ചിലര് മൂക്ക് വെക്കൂല, നെറ്റി വെക്കും, അതും ശരിയല്ല. ചിലര് മൂക്ക് കുത്തും, നെറ്റി പൊന്തിക്കും, അതും ശരിയല്ല. അത് തീരെ ശരിയല്ല. എന്നാൽ നെറ്റിന്ന് ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. അത് ഒരു കാലം ഒരു കാലമൊക്കെ കയറ്റി വെക്കും, ശരിയാണ്. ചിലര് ഒരു കാലം കൊണ്ട് മറ്റേ കാലം മാന്തിക്കൊണ്ടിരിക്കും. ഒരു കാലിന്റെ ഉള്ളം കാല് ചാൻസാ ഉള്ളത്. അതൊക്കെ ഖുശൂഉവിനെ ബാധിക്കുന്ന ഏർപ്പാടുകളാണ്. തൊപ്പി അല്ലെങ്കിൽ പിന്നെ നിലത്ത് മണ്ണ് തട്ടാത്ത രീതിയിൽ സജ്ജാദ്, ഇതൊക്കെ പ്രശ്നമല്ല. നെറ്റി എവിടെ വെക്കുക എന്നുള്ളതാണ്, നെറ്റി കൊണ്ടുപോയിട്ട് നിലത്ത് വെക്കുക എന്നുള്ളതാണ് അത്. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ മുട്ട് വെക്കാനാണ് പറഞ്ഞത്, മുട്ടിന്റെ മുകളിൽ വസ്ത്രം ഉണ്ടായിച്ചിട്ട് മാഫി മുഷ്കിൽ. അതേപോലെ തന്നെ കൈ കൊണ്ടുപോയിട്ട് വെക്കാനാണ് പറഞ്ഞത്. അപ്പൊ തോപ്പ് ഇല്ലെങ്കിൽ വസ്തു കഫ് നീളം കൂടുതലാണെങ്കിൽ അയിമ വെച്ചിട്ടുണ്ടെങ്കിൽ മാഫി മുഷ്കിൽ, അത് വിഷയമല്ല. പിന്നെ ഇപ്പൊ തണുപ്പിലൊക്കെ ഗ്ലൗസ് ഇടൂലേ. മുഖം വെളിവാക്കണം, ഇത് പാടില്ല. ഈ പിന്നെ ഇതുണ്ടല്ലോ, നമ്മൾ പിന്നെ നിസ്കാരത്തില് ഈ പിന്നെ മൂക്കുമായും മൂടിക്കെട്ടണേ വിരോധിച്ചിട്ടുണ്ട്. അങ്ങനെ നിസ്കരിക്കാൻ പാടുള്ളതല്ല, മൂക്കുമായും മൂടിക്കെട്ടാൻ പാടില്ല നിസ്കാരത്തിൽ. തുറന്നിടണം, ഇല്ലല്ല അത് പാടുള്ളതല്ല. നിസ്കാരത്തിൽ അത് വായും ഇതും തുറന്നിടണം. തൈ, അതാണ് ഇപ്പൊ ഇബ്നു അബ്ബാസിൽ നിന്നുള്ള ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഇനി അടുത്ത ഹദീസ് അബ്ദുള്ള ഇബ്നു ബുഹൈന അല്ലേ, ഇബ്നു ബുഹൈന അല്ലേ, ഇബ്നു ബുഹൈന എന്നുള്ളത് അബ്ദുള്ള ഇബ്നു ബുഹൈന. നിങ്ങളിൽ എന്താ ഇബ്നു ബുഹൈന? വാൻ ഇബ്നു ബുഹൈനത റളിയല്ലാഹു തആല അൻഹു ഖാൽ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ സല്ല വസജദ് ഫർജ ബൈന യദൈ ഹത്ത യബ്ദുവ ബയാദ ഇബ്തൈഹി. മുത്തഫഖുൻ അലൈഹി, മുത്തഫഖുൻ അലൈഹി അല്ലേ ഹദീസ്. അൻ ഇബ്നു ബുഹൈന, ഇബ്നു ബുഹൈനയിൽ നിവേദനം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, കാന ഇദാ സല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചാൽ, വസജദ സുജൂദ് ചെയ്യുകയും ചെയ്താൽ, നമസ്കരിച്ച് സുജൂദ് ചെയ്യുകയും ചെയ്താൽ, ഫർറജ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിടർത്തുമായിരുന്നു, അകറ്റിപ്പിടിക്കുമായിരുന്നു, ബൈന യദൈഹി തന്റെ കൈകൾക്കിടയിൽ, ഹത്ത യബ്ദുവ ബയാദ ഇബ്തൈഹി, ഹത്ത യബ്ദുവ വെളിപ്പെടുവോളം, ബയാമ ഇബുത്തൈഹി തന്റെ ഇരു ഇബുത്തുകളിലെയും ബയാം വെള്ള ഇബുത്ത് എന്ന് പറഞ്ഞെങ്കിൽ ഇതാണ് മങ്കിബിന്റെയും ഈ പിന്നെ കത്തഫിന്റെ അടിയിലുള്ള ഈ വെളുപ്പ്, ഈ വെള്ള ഭാഗം വെളുപ്പ് ഇബുത്ത്, കക്ഷത്തിലെ കക്ഷഭാഗത്തുള്ള ഇബുത്ത് എന്നതാണ് കക്ഷം, കക്ഷഭാഗത്തുള്ള വെള്ള വെളുപ്പ്. മനുഷ്യന്റെ ശരീരത്തെ അപേക്ഷിച്ചേ പിന്നെ ഈ കാറ്റും വെളിച്ചൊക്കെ തട്ടാത്ത ഭാഗമാണ് ഈ ഭാഗം, അപ്പോൾ അവിടെ കൂടുതൽ വെളുത്തിരിക്കും അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെളുത്ത ശാരീരിക പ്രകൃതിയായിരുന്നു, അതുകൊണ്ട് തന്നെ ആ ഭാഗം കൂടുതൽ വെളുപ്പായിരുന്നു. ഇബുത്ത് പറഞ്ഞാൽ ഇതാണ് കക്ഷം, ഇബുത്തൈഹി തന്നെ ഇരു കക്ഷങ്ങൾ, തിരുനബിയുടെ ഇരു കക്ഷങ്ങൾ. ഏഷ് യബ്ദു എന്ന വെളിപ്പെടുക, ഹത്ത യബ്ദു വെളിപ്പെടുക, വെളിപ്പെടുവോളം, കാന ഇദാ സല്ലാ വസജദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ച് സുജൂദ് ചെയ്താൽ, ഫർറജ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അകറ്റിപ്പിടിക്കും, ബൈന യദൈഹി, തന്റെ ഇരു കരങ്ങൾക്കിടയിൽ സുജൂദിലെ ഇങ്ങനെ കൈകൾ അകറ്റിപ്പിടിക്കും, ഹത്ത യബ്ദുവ ബയാദ ഇബ്തൈഹി, തന്റെ ഇരു ഇബുത്തുകളിലെയും വെള്ള കളർ വെളിപ്പെടുവോളം, അത് കാണുവോളം, ഇങ്ങനെ അകറ്റി മറ്റുള്ളവർക്ക് കാണാമായിരുന്നു നടത്തുക ഈ ഭാഗം. അത് സുജൂതി ചെയ്യുമ്പോൾ ഇങ്ങനെ കൈ കൂട്ടിപ്പിടിച്ചാലേ സുജൂതി ചെയ്യേണ്ടത്, പിന്നെ അകറ്റിപ്പിടിക്കണം ഈ ഇരു കരങ്ങളും എന്നുള്ളതാണ് അവിടെ പറഞ്ഞത്. മുത്തഫഖുൻ അലൈഹിയാണ്. അബ്ദുല്ലാഹി ഇബ്നു ബുഹൈനയാണ് ഈ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇബ്നു ബുഹൈന ഇത് ആദ്യമായിട്ട് നമുക്ക് വരുന്ന റാവിയ. ഈ ബുഹൈന ഇത് പെണ്ണാണ്, ഇബ്നു ബുഹൈനാണ്, ബുഹൈന പെണ്ണാണ്. ഇദ്ദേഹത്തിന്റെ പേര് അബ്ദുല്ലാ ഇബ്നു മാലിക് ആണ്. അബ്ദുല്ലാ ഇബ്നു മാലിക്, അബ്ദുല്ലാ ഇബ്നു മാലിക്, ഇബ്നുൽ ഖിഷ്, അബ്ദുല്ലാ ഇബ്നു മാലിക്, അദ്ദേഹം സഹാബിയാണ് അബ്ദുല്ലാ ഇബ്നു മാലിക്. പക്ഷെ മകൻ ഈ അബ്ദുല്ല ഉണ്ടല്ലോ, ഇബ്നു ബുഹൈന എന്ന പേരിൽ പ്രസിദ്ധമാണ്. ഉമ്മയിലേക്കാണ് അദ്ദേഹം ചേർക്കപ്പെടുന്നത്. ഈസബിന് മറിയം എന്നൊക്കെ പറയും പോലെ ചില സഹാബികൾ അങ്ങനെ ഉണ്ട്, ഉമ്മയിലേക്കാണ് ചേർക്കപ്പെടുക അവര്. അബ്ദുല്ലാ ഇബ്നു ഉമ്മു മക്തൂം, ഇബ്നു ഉമ്മു മക്തൂമാരാ, അബ്ദുല്ലാ ഇബ്നു മക്തൂമാണ്, ഉമ്മയിലേക്കാണ് ചേർക്കുന്നത്. അതേപോലെയാണ് ഇവിടെ ഇബ്നു ബുഹൈന. ഈ ബുഹൈന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പ അൽ ഹാരിസിന്റെ മകളാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്യപ്പ അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിന് കുറെ മക്കളുണ്ട്, അതിൽ മൂത്ത മകനാണ് അൽ ഹാരിസ്. അബ്ദുൽ മുത്തലിബിന് സമൂറ എന്ന് പറഞ്ഞൊരു ഭാര്യ ഉണ്ടായിരുന്നു, സമൂറ. ഈ സമൂറക്ക് അബ്ദുൽ മുത്തലിബിനുണ്ടായ മകനാണ് അൽ ഹാരിസ്. ആ ഹാരിസിന് കുറെ മക്കളുണ്ട്, അതിൽ മകളാണ് ആര്? ബുഹൈന. ബുഹൈന, ആ ബുഹൈനെ കല്യാണം കഴിച്ചിരുന്നത് ഈ മാലിക്കാണ്. അതിലുണ്ടായ കുട്ടിയാണ് അബ്ദുള്ള, അതാണ് നമ്മുടെ ഇബ്നു ബുഹൈന. ഈ അബ്ദുള്ള അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. വളരെ ധർമ്മനിഷ്ഠമുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് കാനയസു മുദ്ദഹർ, കാലം മുഴുവൻ നോമ്പ് നിൽക്കുന്ന മഹാനായിരുന്നു എന്നാണ് ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. അബ്ദുള്ള ഇബ്നു ബുഹൈന മുആവിയ റളിയല്ലാഹു ഖിലാഫത്തിലാണ് അദ്ദേഹം മരിക്കുന്നത്. ഹിജ്റ 50 ശേഷം, ഹിജ്റ 50 ശേഷം അദ്ദേഹം മരിക്കുന്നത്. മദീനയിൽ നിന്നൊരു 30 കിലോമീറ്റർ അകലത്തിലൊരു സ്ഥലമുണ്ട്, ബത്തുനുരീം. ബത്തുനുരീം എന്ന് പറഞ്ഞിട്ട് മദീനയുടെ അടുത്തൊരു സ്ഥലമുണ്ട്. അവിടെ വെച്ചാണ് ഈ അബ്ദുല്ലാഹി ഇബ്നു ബുഹൈന പിൽക്കാലത്ത് മരണപ്പെടുന്നത്, ഹിജ്റയുടെ 50 ശേഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരത്തിന് റിപ്പോർട്ട് ചെയ്ത റാവിമാരിൽ ഒരാളാണ് ഈ അബ്ദുല്ലാഹി ഇബ്നു ബുഹൈന. അപ്പൊ അദ്ദേഹം ഇവിടെ പറയുന്നത് അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ സല്ല വസജദ ഫർറജ ബൈന യദൈഹി ഹത്ത യബ്ദുവ ബയാദ ഇബ്തൈഹി. അപ്പൊ സുജൂദ് ചെയ്യുമ്പോൾ നമ്മൾ കൈ അകറ്റി പിടിക്കണം എന്നുള്ളതാണ് അവിടെ ഹദീസ് അറിയിക്കുന്നത്. പ്രത്യേകിച്ച് ഇമാമായിട്ട് നിൽക്കുമ്പോൾ, ഇമാമ് ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ അടുത്തടുത്ത് മഅ്മൂമീങ്ങൾ നിൽക്കുമല്ലോ. അപ്പോ പിന്നെ ഒരാൾ കൈ അകറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് മറ്റവനെ തിരക്കാൻ പാടുള്ളതല്ല. അങ്ങനെ തിരക്കിയിട്ടുണ്ടെങ്കിൽ ഇവന് തിരക്കലും നിയത്താകും, മറ്റവന് ഇവന് തിരക്കലുകൊണ്ട് ഇടങ്ങേറാകും. അപ്പൊ നിസ്കാരത്തിൽ ഉണ്ടാക്കും ഖുശൂ പോവും. അതുകൊണ്ട് തന്നെ പിന്നെ ജൽബുൽ ദർഉൽ മഫാസിദ് ഔലാ മിൻ ജൽബിൽ മനാഫി എന്നാണ്. ഉപകാരങ്ങൾ കൊണ്ടുവരുന്നതിനേക്കാൾ വേണ്ടത് ഉപദ്രവം ചെറുക്കുക എന്നുള്ളതാണ്. മനസ്സിലായല്ലേ? അപ്പോ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ പാടുള്ളതല്ല, നമ്മളൊരു ഉപകാരം നമുക്ക് കൊണ്ടുവരുന്നതിന്റെ മാർഗേണ മറ്റേ ഉപദ്രവിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ അടുത്തടുത്ത് നിസ്കരിക്കുമ്പോൾ ഇങ്ങനെ കൈ അകറ്റാൻ വേണ്ടിയിട്ട് നിയമമുള്ളതല്ല, മറ്റവനെ ഉപദ്രവിക്കാൻ പാടുള്ളതല്ല. അതായത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, അത് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. അതേസമയം ഒരാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണ് അല്ലെങ്കിൽ ഇമാമായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത് പിന്നെ പ്രാവർത്തികമാക്കാൻ പറ്റും, കൈ അകറ്റി പിടിക്കുക എന്നുള്ളത്, ചേർത്ത് പിടിക്കാൻ പാടുള്ളൂ. കൈ ചുമലിന് നേരെയാണ് വെക്കേണ്ടത്. ഈ ഭാഗമാണ് എന്ത് ചെയ്യേണ്ടത്? അകറ്റി പിടിക്കേണ്ടത്. അല്ലാതെ കൈ തന്നെ അകറ്റി വെക്കാൻ പാടുള്ളതല്ല. കൈ അടുത്ത് വെക്ക നിസ്കരിക്കുന്നവന്റെ, പിന്നെ ഇത് അകറ്റി പിടിക്ക. ഇനി അടുത്ത ഹദീസ് മിർഫക്ക് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടായിരിക്കും നമുക്ക് വരുന്ന അല്ലെ. അടുത്ത ഹദീസ് മിർഫക്ക് ഉയർത്തുന്ന സുജൂദിന്റെ രീതി തന്നെയാണ് ഇനി അടുത്തും വിശദീകരിക്കുന്നത്. പക്ഷേ അവിടെ നമുക്കത് കൂടുതൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മാഇൻ. അസ്സലാമു അലൈക്കും.